പേജ് 54, ഭാഗം 2, വിശുദ്ധ ദൗത്യം. നമ്മൾ എന്താണ് തേടുന്നത്? അവർ അത്ഭുതത്തോടെ പരസ്പരം ചോദിച്ചു. അപ്പോഴേക്കും വഴി പകുതിയും പിന്നിട്ടിരുന്നു. അവർ ഒരു അന്വേഷണ സംഘമാണ്. കണ്ടെത്തുക, ഇല്ലെങ്കിൽ മരിക്കുക. വയാരഹിതമായ കൊലച്ചോറാണ് അവരുടെ പാതയും. പുരങ്ങൾ, പുഴകൾ, പർവ്വതങ്ങൾ, വനരാജന്യങ്ങൾ, മഹാവനങ്ങൾ, ഓരോന്നും അവർ കടന്നു പോകുന്നു. തേടുന്നതിനെ മാത്രം കണ്ടെത്തുന്നില്ല. അവൾ രൂപഭാവങ്ങൾ അറിയില്ല. അടയാളങ്ങൾ യാതൊന്നുമില്ല. ഉണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയമില്ല. ആകാശത്തിലോ ഭൂമിയിലോ കടലിലോ കരയിലോ അറിഞ്ഞുകൂടാ. അവർ ഇതാണെന്നും അല്ല അതാണെന്നും അവർ തർക്കിക്കുന്നു. ഏതാണവൾ എന്ന് ഇരുട്ടിൽ തപ്പുന്നു. ചിലപ്പോൾ അവർക്ക് തോന്നി ഒരു ഇലയുടെ അടിയിൽ അവളുണ്ട്. ഒരു കല്ലിന്റെ ഹൃദയത്തിൽ ഉറങ്ങുന്നുണ്ട്. നിലാവിന്റെ നൂലിൽ ആടുന്നുണ്ട്. വെയിലിൽ ചിരിക്കുകയും കാറ്റിൽ തേങ്ങുകയും ചെയ്യുന്നുണ്ട്. മുടകുട്ടി വിത്തിനുള്ളിൽ നിന്ന് നിവർന്നു വരുന്നുണ്ട്. ഓരോ തേടലും അമ്പരപ്പും നിഗൂഢതയും മാത്രം അവശേഷിപ്പിച്ചു. അവളാകട്ടെ കാനലു ജലം പോലെ അകന്നു നിന്നു. എവിടെയാണ് നീ? കാട് വിളിക്കൊണ്ട് അവർ വിളിച്ചു ചോദിച്ചു. പ്രതിധ്വനികൾ ഉത്തരങ്ങളായില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടത്. അപകടകരമായ ചില ദശാസന്ധികളിൽ അവർ കഠിനമായ സംശയത്തിൽ അകപ്പെട്ടു. ഏതിലേക്ക് പോയാലും നിഷ്ഫലം എന്ന ചിന്ത പലപ്പോഴും അവരെ ആവേശിച്ചു. മുന്നോട്ടുള്ള വഴി ദുർഘടമായി. പിന്നാക്കം പോവുക അസാധ്യമായി. അതാ അവൾ. അവരിലൊരാൾ പെട്ടെന്ന് അവളെ കണ്ടെത്തി. അയാൾ ചൂണ്ടിയ വഴി അവർ കൂട്ടത്തോടെ പാഞ്ഞു. ഇലകളിൽ വീണവയിൽ ഒരു മിന്നാമിന്നി, ഒരു മുയൽ തെല്ല്, വേറൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് അയാളുടെ ഉള്ളിൽ അവളില്ലെന്നാണ്. മുച്ചിലിയിൽ നിന്നുള്ള ആദ്യൻ പറഞ്ഞു. അവന്റെ വാക്കിന് ഉപ്പുമണം. ആരുടെ? അവർ ചോദിച്ചു. രാമന്റെ. അരുതാത്തതുണ്ടോ കേട്ട പോലെ അവർ ഒന്ന് ഞെട്ടി. പേടിയോടെ അവർ പരസ്പരം നോക്കി. ഇതുവരെ മുച്ചിലിയിലെ ആ അരവട്ടൻ അവർക്കൊരു തമാശക്കാരനായിരുന്നു. അവൾ ആ മരത്തിന്റെ മുകളിലുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞ് നാവെടുക്കും മുമ്പേ അവൻ മരം പകുതി കയറിക്കഴിഞ്ഞിട്ടുണ്ടാവും. സ്വന്തം ഇരിപ്പും നടപ്പും നിൽപ്പും കിടക്കുമൊക്കെ മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള വകയാക്കി മാറ്റുന്ന ഒരു വിടുവായി. കാറ്റ് പിടിച്ച തലമുടി, വലിയ പലകപ്പല്ലുകൾ, കാതിലും കഴുത്തിലും അരയിലുമൊക്കെ കെട്ടിയിട്ട ശംഖുകൾ, അസാധാരണ ഉയരം, കടൽ കറുപ്പ്, തിരകളിളകുന്ന കണ്ണുകൾ, എപ്പോഴും ഒരു മൂടിപ്പാട്ട്. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഉള്ളിലുള്ളവളെ തേടാൻ എന്തിനാണ് അയാൾക്ക് പരസഹായം? മിണ്ടാതിരിക്കാൻ അവർ അവനെ ശാസിച്ചു. ഞാനെന്റെ അനുഭവം പറഞ്ഞതാ, അവൻ പറഞ്ഞു. എന്താ നിന്റെ അനുഭവം? എന്റെ ഉള്ളിലുള്ളവൾ എനിക്ക് വഴി പറഞ്ഞു തരാറുണ്ട്. ദാ ഒന്ന് കണ്ണടച്ച് അവളെ തന്നെ ഓർത്തിരുന്നാ മതി. അവളിരിക്കുന്നിടത്തേക്കുള്ള വഴി തെളിഞ്ഞു തെളിഞ്ഞു വരും. അതിലെ പോയാൽ അവളെ കാണാം. വെറുതെയല്ല നീ വിയർക്കുമ്പോൾ ഉപ്പ് പൊടിയുന്നത്. അവർ കളിയാക്കി. വിശ്വസിച്ചില്ല? ആദ്യന്റെ ചോദ്യവും അത്ഭുതവും അതിലെ നിഷ്കളങ്കതയും അംഗദനെ സ്പർശിച്ചു. വിശ്വസിച്ചു. ഇനി പറയൂ, അവൾ എവിടെയുണ്ട്? അംഗദൻ ചോദിച്ചു. മുച്ചിരിയിലെ ആ തമാശക്കാരന് സന്തോഷമായി. ഒരാളെങ്കിലും അവന്റെ ബോധ്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടല്ലോ. അവൻ എല്ലാരെയും മാറി മാറി നോക്കി. പിന്നെ കണ്ണടച്ചിരുന്നു. ഒറ്റ നിമിഷത്തിനുള്ളിൽ അവൻ മുച്ചിരിയിലെത്തി. ഇമ്പ് പറഞ്ഞു. ആദിയ, ഞാനിവിടെ മിന്നലിന്റെ കുടിലാണ്. മിന്നൽ ഉപ്പുകളത്തിൽ പണിയെടുക്കുന്നു. അവളുടെ മുല കുടിക്കുന്ന കുട്ടിക്ക് തീരെ വയ്യ. അതിനെ ഇന്ന് വെയിലത്തിറക്കിയ ചത്തുപോകും. കടൽക്കാരന് ഇന്ന് തീരെ തണുപ്പില്ല. ഉപ്പുകളത്തിൽ നോക്കി നിൽക്കുമ്പോൾ വെള്ളം വറ്റിത്താഴുന്നു. ഞാൻ മിന്നലിന്റെ കുട്ടിയുടെ അടുത്തിരിക്കുകയാണ്. നീ നേരെ ഇങ്ങോട്ട് വാ. പകുതി തമാശയായിട്ടും പകുതി പുച്ഛമായിട്ടും അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നവരോട് ആദ്യൻ മന്ത്രം ഉരുവിടും പോലെ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ പോയി നോക്കാണെങ്കിൽ മിന്നലിന്റെ കുടിയിൽ ഇമ്പയെ കാണാം. അവൾ കിഴങ്ങു ചുടുകയാണ്. മിന്നലിന്റെ മുല കുടിക്കുന്ന കുട്ടിയെ പുറത്തു വെച്ച് വെട്ടിയിട്ടുണ്ട്. അവളുടെ പുറത്ത് കിടന്ന് അത് നല്ല ഉറക്കം. അടുപ്പ് പുകയുന്നു. ഇബയുടെ കണ്ണിൽ നിന്ന് വെള്ളം ചാടുന്നുണ്ട്. മൂക്കു ചുവന്നിരിക്കുന്നു. ചാരം പറക്കുന്നു. ഹായ്, കിഴങ്ങു ചുടുന്ന മണം. ആദ്യം നിർത്തി. ഒരു പൊട്ടിച്ചിരിക്കൊണ്ട് അവൻ പൊട്ടിച്ചിരികൊണ്ട് അവർ ഭൂമി കുലുക്കി. ആദ്യം കണ്ണു തുറന്നില്ല. ഉള്ളിലുള്ളവളെ തൊട്ടറിയുന്ന മധുരം പുരണ്ട ചിരിയോടെ അവനിരുന്നു. അവരുടെ ചിരി മങ്ങി. ക്രമേണ അത് ഒതുങ്ങിയില്ലാതായി. വിശ്വസിക്കാനാവാത്ത ഒരു നിശബ്ദത അവർക്കിടയിൽ നിറഞ്ഞു. അവരുടെയും ഉള്ളു കലങ്ങുകയാണ്. കലങ്ങിത്തെളിയുമ്പോൾ അവളെ കാണുന്നു. കുഞ്ഞിനെ മുല കൊടുത്തുകൊണ്ട് വീട്ടുവാതിലിട്ടിരിക്കുന്നവളായി, തിനവിതച്ച വയലിൽ വിയർത്ത് പണിയെടുക്കുന്നവളായി, പെൺമണം കൊണ്ട് ഇരുട്ടിനെ മതിപ്പിച്ച് മാറി കുളിക്കുകയിരിക്കുന്നവളായി. ഉള്ളിലുള്ളവൾ എത്ര അകലെയെങ്കിലും അത്ര അടുത്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു. കനത്ത മൗനം അവിടെ വ്യാപിച്ചു. അവർ ഒരു മല കയറി. ചെറുതും വലുതുമായ ഉരുളൻ പാറകൾ അടുക്കി വെച്ച് ആരോ ഉണ്ടാക്കിയെടുത്ത പോലെയായിരുന്നു ആ കൂറ്റൻ മലനിരകൾ. മരങ്ങളോ ഗുഹകളോ അതിൽ ഉണ്ടായിരുന്നില്ല. കല്ലുകൾക്കിടയിലെ ഓരോ തരി മണ്ണിൽ നിന്നും കാട്ടുപുല്ലുകളും ചെറുചെടികളും തലനീട്ടി എത്തി നോക്കി. അവയിലൊക്കെ പല നിറമുള്ള പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു. തെളിഞ്ഞ മണമുള്ള കാറ്റിൽ പൂത്തുമ്പികൾ പാറിപ്പോയിക്കൊണ്ടിരുന്നു. എവിടെ ഇവിടെ ഇങ്ങനെ സമയം കളയണ്ട, വേഗം മല കയറി ഇറങ്ങുക, മാരുതി നിർദ്ദേശിച്ചു. കാലടിയിൽ നിന്ന് തെന്നിമാറുന്ന കല്ലുകളിൽ ചവിട്ടിയിറങ്ങുക കൂടുതൽ ദുഷ്കരമായിരുന്നു. അടിവെറ്റിയവരൊക്കെ കല്ലുകളോടൊപ്പം താഴേക്ക് ഇരുണ്ടുപോയി. മലമുകളിൽ നിന്ന് കണ്ടത് ഇരുണ്ടു പുകയുന്നൊരു താഴ്വരയാണ്. പച്ച നിറം താഴ്വാരം, നീല നിശ പോലെ ഒഴുകുന്നൊരു അരുവിയൊന്ന്, ഒച്ചയിൽ നനക്കമില്ല, മൂഖം ശോകഭരിതം ഈ വിജനകാന്താരം. ഇവിടെ ഈ പിരികിട്ടാക്കാട്ടിലൊരിടത്ത് ഒരു മരത്തോട്ടിൽ ഒരു കുടിലി വെച്ച് കെട്ടി അവളെ പാർപ്പിച്ചിരിക്കുന്നുണ്ട് ഘോര രാക്ഷസൻ ഒരുവൻ. ആരും കാണാ രാക്ഷസനെ പിടിച്ച് കെട്ടി വലിച്ചു വെച്ച് കൊണ്ടുപോരും ഞങ്ങൾ. എന്നാൽ തൽക്കാലം ഈ അരുവിക്കരയിൽ ഇത്തിരി വിശ്രമമാണ് ആവശ്യം. ചോർന്നുപോയ കരുത്തെല്ലാം വീണ്ടെടുക്കണം ഈ കാട്ടുചോലയിൽ നിന്ന്. അവർ കൂട്ടത്തോടെ നീറ്റിലേക്ക് ഇറങ്ങി. കാട്ടാനക്കൂട്ടം പോൽ മതിച്ചു, ചാടി തിമിർത്തു, ചോലവെള്ളം കുടിച്ചു, പച്ചപുൽമെത്തയിൽ കിടന്നു മയങ്ങി. പുല്ലുകൾക്കിടയിൽ ചോരയുറ്റി കുടിക്കുന്ന അട്ടകളുണ്ടായിരുന്നു. ദേഹത്ത് കടിച്ചു തൂങ്ങിയ അട്ടകളെ പറിച്ചെറിയാൻ വെപ്രാളപ്പെട്ടുകൊണ്ട് അവ ചാടി എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. അറപ്പും പേടിയും ഉള്ളവരായിരുന്നു ചിലർ. മറ്റുള്ളവരുടെ അറപ്പും പേടിയും കണ്ട് കളിയാക്കി ചിരിക്കുന്നവരായിരുന്നു വേറെ ചിലർ. കുറെ ധീരന്മാർ അട്ടയെ നോക്കാൻ ധൈര്യം വരാതെ പല്ല് കടിച്ചു പിടിച്ച് കണ്ണടച്ചിരുന്നു. മതിയാവോളം ഊറ്റി കുടിച്ച് വിട്ടുപോകട്ടെ നാശങ്ങൾ. അങ്കദന്റെ വലത്തിനിടയിലാണ് അട്ടകൾ കടിച്ചു തൂങ്ങിയത്. ഘോരരാക്ഷസനെ പിടികൂടാൻ നടക്കുന്ന യുവരാജാവ് ഒരട്ടയെ കണ്ട് പേടിച്ചു കരയുന്നു എന്ന് മൈൻഡൻ കളിയാക്കി. പലരും അത് കേട്ട് ചിരിച്ചു. അങ്കദന്റെ തുടയിലൂടെ ഒലിച്ചെറിങ്ങുന്ന ചോര ചൂണ്ടിക്കാട്ടി ശരഭൻ ആ സന്ദർഭത്തെ പൊലിപ്പിച്ചെടുത്തു. അങ്കദൻ പെണ്ണായി. ശരഭനും കൂട്ടുകാരും ആർത്തു ചിരിച്ചു. അങ്കദന്റെ തുടയിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശരഭൻ വീണ്ടും ആളുകളെ പിടിച്ചു വരുത്തി. അങ്കദൻ പെണ്ണായി. അവർ ചുറ്റും കൂടി നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ശരഭനാണെങ്കിൽ ശരിയടക്കാൻ പറ്റാതെ തലകുത്തി മറയുന്നു. അങ്കദൻ കൈ ചൂണ്ടി ശരഭന്റെ മർമ്മസ്ഥാനം നോക്കി ഇടിച്ചത് പെട്ടെന്നായിരുന്നു. ഒരലർച്ച. ശരഭൻ ചുരുണ്ടുകൂടി നിലത്ത് കിടക്കുന്നതാണ് താരണം ജാമ്പവാനും മാരുതിയും കണ്ടത്. അങ്കദന്റെ ഭാവമാറ്റം അവരെ അത്ഭുതപ്പെടുത്തി. അവനതാ വാലിയെ പോലെ അലറുന്നു. ജാമ്പവാൻ പറഞ്ഞു, അയാൾക്കതിൽ അത്ഭുതാദരങ്ങളുണ്ടെന്ന് ശബ്ദത്തിന്റെ ആഹ്ലാദം കൊണ്ടറിയാം. ഈ അന്വേഷണ യാത്രയിലുടനീളം സൗമ്യനും നിശബ്ദനുമായിരുന്ന കുട്ടി പെട്ടെന്ന് രൗദ്രഭാവം പൂണ്ട് വളർന്നു വലുതായി കാട് നിറഞ്ഞതുപോലെ. മാരുതിയാണ് സുഗ്രീവന്റെ മന്ത്രിയായ ശരഭനെ താങ്ങി എഴുന്നേൽപ്പിച്ചത്. അക്രമത്തിന്റെ കരുത്ത് അയാൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. ശരഭന് നിവർന്നു നിൽക്കാൻ കഴിയുന്നില്ല. കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അങ്കദനാവട്ടെ അലർച്ച നിർത്തുന്നില്ല. കാട് കുലുങ്ങിക്കൊണ്ടിരുന്നു. പക്ഷികൾ കൂട്ടത്തോടെ പറന്നുപോയി. മൃഗങ്ങൾ പേടിച്ച് പരക്കം പറഞ്ഞു. ഇലകൾ കിലുകിലെ വിറച്ചു. ഓർക്കാപ്പുറത്ത് അടികിട്ടിയതുപോലെ അന്വേഷണ സംഘം നടുങ്ങി നിന്നു. ഇത് നിർഭാഗ്യകരമാണ്, മാരുതി പറഞ്ഞു. ശരഭനെ ഒരു കല്ലിന്മേൽ ചാടിയെത്തിയ ശേഷം അയാൾ എല്ലാവരെയും അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു, നമ്മൾ വിശദമായ ഒരു ദൗത്യം ഏറ്റെടുത്തവരാണ്. അതിനിടയ്ക്ക് പക്ഷെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൂടാ. നമുക്കിടയിൽ ഐക്യം വേണം. ആപത്ത് പുറത്തുനിന്ന് കടന്നു വരാം, അകത്തുനിന്ന് ഉണ്ടാവരുത്. നമുക്കുള്ളിൽ തന്നെയുള്ള ശൈഥില്യത്തെയാണ് പുറത്തുനിന്നുള്ള ആക്രമണത്തെക്കാൾ ഭയപ്പെടേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, അടയാള മോതിരം എന്റെ കയ്യിൽ തന്നിട്ട് രാമൻ എന്നോട് പറഞ്ഞു, താങ്കളുടെ ബലത്തെയാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഏറ്റെടുത്ത കാര്യം നിറവേറ്റാതെ മടങ്ങുന്നവനല്ല താനെന്ന് സുഗ്രീവനും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾ കേട്ടു. ആ ഉറപ്പാണ് എനിക്കുള്ള ഏറ്റവും വലിയ പ്രശംസ. രാമൻ വിശ്വസിച്ചത് എന്റെ കായിക ബലത്തെ മാത്രമല്ല, മനോബലം, ധർമ്മബലം, കർമ്മബലം, കാര്യസാധത്തിനാവശ്യമായ ബലവും വേഗവും എന്നിലുണ്ടെന്ന് അവർ കണ്ടു. അത് നിറവേറണം. നമുക്ക് വേറൊരു പഴുതില്ല. ശിഥിലമായി പോയ ജനങ്ങളാണ് നമ്മൾ. അതിനൊത്ത് നിങ്ങൾ നയിക്കാൻ എന്നെ അനുവദിക്കണം. അവർ നിശബ്ദരായി അത് കേട്ടുനിന്നു. അങ്കദൻ മാത്രം അവരിൽ നിന്ന് അകന്നു മാറിപ്പോയി. സുഗ്രീവന്റെ വിശ്വസ്ത മന്ത്രിയായ ദ്വിവിധൻ നീരസം മറച്ചുവെക്കാതെ പറഞ്ഞു, അതൊക്കെ ശരി തന്നെ. പക്ഷേ അങ്കദനെ മേൽ എപ്പോഴും ഒരു കണ്ണുവെക്കുന്നത് നല്ലതാണ്. ഉള്ളിൽ പകയും കൊണ്ട് നടക്കുന്നവനാണ് അവൻ. അയാൾ താരന്റെ മുഖത്തെ ചുറ്റുനോക്കി. അവിടെ ഭാവഭേദമൊന്നും കണ്ടില്ല. എന്നാൽ ജാമ്പവാൻ അസ്വസ്ഥനായി. കിഷ്കിന്ധത്തിന്റെ ഈവ രാജാവാണ് അംഗദൻ. കുറച്ചുകൂടി ആദരവോടെ വേണം നാം അയാളോട് പെരുമാറുക. കുറച്ച് കാൽവെപ്പുകളോടെ നടന്നു പോകുന്ന അംഗദനെ അവർ നോക്കി. വിടർന്ന തോടുകൾ, ഒതുങ്ങിയ അരക്കെട്ട്, നീണ്ടുവച്ച കൈകാലുകൾ, വാലിയുടെ അതേ തലയെടുപ്പ്, പുറം പരന്നു നിറഞ്ഞു കിടക്കുന്ന സ്വർണ നിറമായ തലമുടിയുടെ വടിവിൽ പോലുമുണ്ട് അസാമാന്യമായ സാദൃശ്യം. പെട്ടെന്ന് എങ്ങനെയാണ് അവന് ഈ യൗവന തേജസ് കൈവന്നത്? മാരുതിയുടെ കണ്ണുകളിൽ വാത്സല്യം തുളുമ്പി, ഒപ്പം സംശയത്തിന് നെഴിലുകളും നിറഞ്ഞു. തെല്ലകലയായി ആറ്റിലേക്ക് വേടുകൾ താഴ്ത്തി നിൽക്കുന്ന കൂറ്റൻ അരയാലിന്റെ ചോട്ടിൽ ചെന്നിരുന്നു അംഗദൻ. നെഞ്ചിൽ ആരോ ഒരു വലിയ കല്ലെടുത്ത് വെച്ചതുപോലെ കാലിലൂടെ അപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചോരച്ചാൽ. കാൽക്കീഴിലെ മണ്ണ് നനഞ്ഞു ചുവക്കുന്നുണ്ട്. ഈയ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടാവില്ല. എന്താണ്, പേറിൽ ഞാൻ മരിച്ചുപോകും. അവളുടെ തുടകളിലൂടെ ഒരു ചോരച്ചാൽ ഒഴുകുന്നുണ്ടായിരുന്നു. ആശ്വസിപ്പിക്കാൻ മറന്ന് അംഗദൻ തയച്ചു നിന്നു. പേറിൽ മരിച്ചു പോകുന്ന അനേകായിരം പെണ്ണുങ്ങളുടെ നിരയിൽ ഒടുവിലത്തേതായി ഊർത്ത വയറും താങ്ങി ഈയ നിൽക്കുന്നത് സങ്കല്പിച്ച് അവൻ നടുങ്ങി. അവന്റെ യാത്ര മൊഴി പേര് ചേരേണ്ടതായിരുന്നു. മരിച്ചവളോടെന്ന പോലെ അവൻ അവളോട് നോട്ടം കൊണ്ട് യാത്ര ചൊല്ലിപ്പിരിഞ്ഞു. ഉച്ചവാക്കുകളിൽ ഒന്നുപോലും ഉരിയാടി തിരിയാൻ അവനെ കൊണ്ടായില്ല. അംഗദൻ വെള്ളത്തിലേക്കിറങ്ങി. കാലിലൂടെ ഒഴുകുന്ന ചോര കഴുകിക്കളഞ്ഞു. തെളിനീരിനിടയിൽ കല്ലുകൾ ശാന്തരായി കെട്ടിപ്പിടിച്ചു കിടന്നു. ഈയുടെ കൊച്ചുമുരകൾ പോലെ ഉരുണ്ട മിനുത്ത വെള്ളാരം കല്ലുകൾ. അതിലൊരെണ്ണം അവൻ ഇടത്തെ കൈക്കുള്ളിൽ വെച്ചു. വലം കൈകൊണ്ട് അതിനെ പൊതിഞ്ഞു. ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, കല്ല് അംഗദനോട് പറഞ്ഞു. മലയിൽ നിന്ന് അടർന്നു പോരുമ്പോൾ ദുഃഖം മൂർച്ചയുള്ള വക്കുകളും മുനകളുമായി എഴുന്നേറ്റ് നിന്നു. തൊട്ടവരുടെ തൊട്ടവരുടെ വിരലുകൾ മുറിഞ്ഞു. പുഴകല്ലിനെയും കൊണ്ട് ബഹുദൂരം താഴേക്ക് കുഴിച്ചു. വിധി നിർണയിച്ചത് പിന്നെ അവളാണ് പുഴ. കരിമ്പാറകളിൽ തട്ടിയുടഞ്ഞു വക്കുകൾ തകർന്നു മുനകളൊടിഞ്ഞും പരുവപ്പെട്ട് കോപമില്ല, പ്രതിഷേധമില്ല, പ്രതിരോധം പോലുമില്ല. സമതലത്തിലെ പായലുകൾക്കറിയാം ഇപ്പോൾ മരണാസന്നനായ വൃദ്ധന്റെ ശാന്തിയാണ്. എനിക്ക് ചുറ്റും ഒരു കാലം ഇരമ്പുന്നൊരു ലോകമുണ്ടായിരുന്നുവെന്ന് പോലും തോന്നുന്നില്ല. കാണപ്പെടുകയോ കേൾക്കപ്പെടുകയോ തൊട്ടുനോക്കപ്പെടുകയോ ചെയ്യാതെ എത്ര വർഷങ്ങൾ വെള്ളത്തിനടിയിൽ. തണുത്ത ശാന്തത, നിന്നിൽ നിന്ന് ഒരണുപോലും ചൂട് എന്നിലേക്ക് എത്തിയില്ല. നിന്റെ കൈകളോ തണുത്തു പോയിരിക്കുന്നു. അംഗദൻ അരുവിയിൽ മുങ്ങിക്കിടന്നു. പേറിൽ മരിക്കാനുള്ള വിധി എന്തിനാണ് പെണ്ണുങ്ങൾക്ക് മാത്രമായി നീക്കിവെച്ചത്? എത്ര പാവം ജന്തുക്കളാണ് ഈ പെണ്ണുങ്ങൾ.